ഒരു ചെയ്ത പാപം ചെന്ന് ചോദിക്കുന്ന ഇത്രമാര് ചെയ്ത പാപം നോക്ക്. ആ വഴി അരികിൽ ഒരു മനുഷ്യനിരിക്കുക, അമ്മയുടെ ഗർഭം മുതലേ കുരുടനായവൻ. അവനെ കണ്ടിട്ട് ശിഷ്യന്മാരെ കർത്താവിനോട് ചോദിച്ചു, ഇതാര് ചെയ്ത പാപം, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരും? കർത്താവ് ഒരു കാര്യം പറഞ്ഞു, ഈ യഹൂദൻ എന്തായാലും പറഞ്ഞവൾ എന്തെങ്കിലും പറഞ്ഞ ഉടനെ പറയും, കുരുടനെ കണ്ടാ പറയും അവന്റെ അമ്മയപ്പനും ചെയ്ത പാപം, അല്ലെ അവൻ ചെയ്ത പാപമാണെന്ന് പറയും. എന്റെ കർത്താവ് പറഞ്ഞു, ഇതാരും ചെയ്ത പാപമല്ല, ദൈവ പ്രവൃത്തി അവങ്കൽ വെളിപ്പെടേണ്ടത്. ഇങ്ങനെ രാത്രി ഞാൻ വിളിച്ചു പറയുകയാണ്, കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ ജീവിതത്തിലുണ്ടായ വേദന, ദുഃഖം, നിന്റെ ജീവിതത്തിലുണ്ടായ കഷ്ടത, എന്തിനാണ് നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിന് കർത്താവ് ഈ രാത്രി ഒരുക്കിയിരിക്കുക. എന്തിനെനിക്ക് വന്നു? മുഖാന്തരങ്ങളെ ദൈവം ഒരുക്കിയത് അവന്റെ മുഖം ദർശിക്കാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ കാലങ്ങളിൽ കണ്ട മാനുഷിക മുഖങ്ങൾക്കോ കേട്ട മാനുഷിക ശബ്ദത്തിനോ നിന്റെ ജീവിതത്തിലെ വിഷയത്തിന് വിടുതൽ തരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ രാത്രി നീ കേൾക്കുന്ന ദൈവത്തിന്റെ ശബ്ദം, ഈ രാത്രി നീ ദർശിക്കുന്ന ദൈവത്തിന്റെ മുഖം നിന്റെ ജീവിതത്തിന്റെ വിടുതലിന് ഉദ്ധാരണത്തിനും കാരണമാകാൻ പോവുകയാണ്. നമുക്ക് പണം പറഞ്ഞു ജീവിതം തുടങ്ങി, പക്ഷെ തോൽവിയാണ്. എത്ര ജോലി ചെയ്താലും ഒന്നും ഇഷ്ടമില്ലാത്ത ജീവിതങ്ങൾ ഇതിന്റെ മധ്യത്തിലുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. വന്നിട്ട് 10 വർഷമായി, 9 വർഷമായി, 7 വർഷമായി, 15 വർഷമായി, പക്ഷെങ്കിൽ ബാലൻസ് ഷീറ്റ് ഇപ്പോഴും വർഷപൂജ്യം. ബ്രൈതറോൾ, ഇനി ആരെങ്കിലും മേടിച്ചവരുണ്ടോ എന്ന് ചോദിച്ചാൽ മേടിച്ചവരാരുമില്ലെന്നാ പറയുന്നത്. ബ്രൈതറോൾ, വീട്ടിൽ ചോദിച്ചാൽ പറയും എന്തോ തന്നെ പറയുന്നു. ഇതെന്ന് തീരും? എന്റെ ഈ കഷ്ടം എന്ന് തീരും? എന്നെനിക്കൊരു സമാധാനം കിട്ടും? എന്നെ ജീവിതത്തിൽ ഒരു സ്വസ്ഥത കിട്ടും? എന്നാഗ്രഹിക്കുന്ന ജീവിതത്തോട് ദൈവചിതാത്മാവ് വ്യക്തമായി സംസാരിക്കാം. പടം വരുന്നപ്പോൾ ഇസ്രായേൽ ഫെലിസ്തരോട് തോറ്റുപോയി. ശത്രുവിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയുന്നില്ല, പരാജയം. മാത്രമല്ല, ഏകദേശം 4000 പേർ പോർക്കളത്തിൽ പെട്ടുപോയി. പോർക്കളത്തിൽ വെച്ച് ഈ യുദ്ധത്തിൽ, ഈ ജീവിതയാത്രയിൽ നഷ്ടങ്ങൾ, മടക്കി വരാത്ത നഷ്ടങ്ങൾ, ആനാശം സംഭവിച്ചിരിക്കുന്നു. പ്രീതികൾ, ഒരു കാര്യം അതിന്റെ താഴത്തെ വാക്യം ഒന്ന് വായിച്ചാൽ മനസ്സിലാകും. താഴത്തെ വാക്യം വായിച്ചാൽ, പദജനം പാലത്തിൽ വന്നാറേ ഇസ്രായേൽ മൂപ്പന്മാർ
ഫിലിസ്ത്യർ ഇസ്രായേലിന്റെ നേരെ അണിനിരുന്നു. പട പറഞ്ഞപ്പോൾ ഇസ്രായേൽ ഫിലിസ്ത്യർ തോറ്റുപോയി. സൈന്യത്തിന് ഏകദേശം 4000 പേർ പോർക്കളത്തിൽ വെച്ച് മരിച്ചു. പടജനം പാളയത്തിൽ വന്നാറ് ഇസ്രായേൽ മുഖന്മാർ ഇന്ന് യഹോവ നമ്മെ ഫിലിസ്ത്യരോട്
തോൽക്കുമാറാകും. പടജനം പാളയത്തിൽ മടങ്ങി വന്നപ്പോൾ ഇസ്രായേൽ മൂപ്പന്മാർ പരസ്പരം ചോദിക്കുന്ന ചോദ്യമാണ്, ഇന്ന് യഹോവ നമ്മെ ഫിലിസ്ത്യരോട് തോൽക്കുമാറാക്കിയത് എന്ത്? മടങ്ങി വന്നു കഴിഞ്ഞ് തോറ്റു മടങ്ങി ആത്മാശത്തോട് മടങ്ങി വന്ന ആ പടജനം മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ആ ഇസ്രായേലിന്റെ മൂപ്പന്മാർ തമ്മിൽ ചോദിച്ചതാണ്, ഇന്ന് യഹോവ നമ്മെ ഫെലിസ്ത്യരോട് തോൽക്കുമാറാക്കിയതെന്ന്. ശ്രദ്ധിച്ചു കേൾക്കണം, വെറുതെ ഒരു ഇടക്കപ്പൊരുക്കത്തിന്റെ പ്രസംഗമല്ല. ഈ രാത്രി ചില വിടുതൽ കടന്നു വന്ന ചില ജീവിതങ്ങളുടെ മേൽ ചില വിടുതല ദൈവം കൽപ്പിക്കാൻ പോവുകയാണ്. ആ വിടുതൽ നടക്കണമെങ്കിൽ ജീവിതത്തിൽ നാം തന്നെ യഥാസ്ഥാനപ്പെട്ട് നമ്മുടെ ജീവിതത്തെ പുറകോട്ട് ചില സാധനങ്ങൾ മറിക്കുവാൻ ദൈവത്തിന് ആത്മ ഓർപ്പിക്കുകയാണ്. ഇസ്ലാം ഗ്രൂപ്പിൽ നാം ചോദിച്ച ചോദ്യമാണ്, എന്തുകൊണ്ട് നമ്മെ ഫെലിസ്ത്യരോട് തോൽക്കുമാറാക്കി? അതിനകത്ത് 2 കാര്യങ്ങളായിരിക്കുന്നത്. ഒന്ന്, ഞങ്ങൾ തോറ്റു. റൈസറോ, അവൻ തോൽവി റൈസറോ, ഞങ്ങൾ തോറ്റു. രണ്ടാമത്തത്, തോൽവിക്ക് ഞങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തത് സ്വർഗത്തിലെ ദൈവം. റൈസറോ, നാം പറയുന്നു അതെന്റെ ചേട്ടൻ അങ്ങനെ ചെയ്തിട്ട, എന്റെ ചേച്ചി അങ്ങനെ ചെയ്തിട്ട, എന്റെ പിതാവ് അങ്ങനെ ചെയ്തിട്ട, എന്റെ അമ്മയ്ക്ക് കണ്ണിച്ചവരെ ഇല്ലാന്ന് ഒരുപാട് കാര്യങ്ങൾ നാം പറയുന്നുണ്ട്. സ്വർഗത്തിലെ ദൈവം ഏൽപ്പിച്ച് കൊടുത്തിട്ടല്ലാതെ ഒരു വ്യക്തിക്കും നമ്മളോടൊന്നും ചെയ്യാൻ കഴിയത്തില്ല. പ്രേക്ഷകർ, ഇവരൊക്കെ കാരണങ്ങളാകുന്നു, ഇവരൊക്കെ മുഖാന്തരങ്ങളാകുന്നു, എന്നാൽ തോൽവി അനുഭവിക്കുന്ന നമ്മളാണ്. അതിന്റെ കാരണം ഇസ്രായേൽ മൂപ്പന്മാർ പറയുകയാണ്, യഹോവ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് എന്ന് പറഞ്ഞാൽ ഈ യുദ്ധത്തിന് പോയപ്പോൾ ജീവിതം തുടങ്ങിയപ്പോൾ ദൈവത്തിന്റെ കരം എന്റെ കൂടെ ഇല്ലായിരുന്നു. ദൈവത്തിന്റെ കരം എന്റെ കൂടെ ഇല്ലായിരുന്നത് കൊണ്ട് എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇല്ലായതുകൊണ്ട് ഞാൻ പരാജയപ്പെട്ടു. ഒന്ന്, ഞാൻ പരാജയപ്പെട്ടു. രണ്ടാമത്, ദൈവത്തിന്റെ സാന്നിധ്യം എന്റെ കൂടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ അമ്പേ പരാജയമായി. ഒന്ന് പരാജയം അറ്റിറ്റ് ചെയ്യാം. ഒരുപാട് പേരുടെ സ്വഭാവം എന്താണെന്നറിയോ? ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ ഉണ്ടോ? ഇരിച്ചുകൊണ്ടൊക്കെ കടക്കാന്ന് പറയും. എന്ത് സംഭവിച്ചാലും, അമേരിക്കയിൽ ഒരു സ്ലാങ് ഉണ്ട്, എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു, പക്ഷെ അതത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരോട് എന്ത് ചോദിച്ചു, എങ്ങനെയുണ്ട്, ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ അവർ പറയും ഗുഡ്. എന്താ ഗുഡ് എന്ന് എനിക്കറിയത്തില്ല. യാതൊന്നും ഗുഡ് എന്നല്ലോ അവർ നമ്മളോട് പറയും. എല്ലാവരും ഒന്ന് ആകത്തൊക്കെ തന്നെ ചോദിക്കാം, എന്ത് വിശേഷം എന്ന് ചോദിച്ചാൽ അവർ പറയും നല്ല വിശേഷം എന്ന് പറയും. ബ്രേജലോ, നല്ല വിശേഷം ഒന്നുമില്ല. എല്ലാം എന്താ പറയാ, പറയാൻ പറ്റാത്ത വേദനയും സങ്കടം ഉണ്ടെങ്കിലും പറയുക. ബ്രേജലോ, മനുഷ്യൻ റെസ്പോണ്ട് ചെയ്യുന്നത്, മനുഷ്യരുടെ മുമ്പിൽ പ്രതികരിക്കുന്നത്, നാം മനുഷ്യരുടെ മുമ്പിൽ കാണിക്കുന്ന ഭാവമല്ല ശരിയായ ഭാവം. ഉള്ളിന്റെ ഉള്ളിൽ നാം ഒരു പരാജയമാണെങ്കിൽ ദൈവത്തിന്റെ മുന്നിൽ നിന്ന് സമ്മതിച്ചേ മതിയാവും, കർത്താവെ ഞാനൊരു പരാജയമാണ്. ബ്രേജലോ, എന്തൊക്കെ ചെയ്തിട്ടും എന്റെ ജീവിതത്തിൽ പരാജയമാണ്. ഒന്നിനു പുറകെ ഒന്നായിട്ട് പരാജയം കടന്നു വരുന്നു. കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ, ജോലി സ്ഥലത്ത് പ്രശ്നങ്ങൾ, കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ പ്രശ്നങ്ങൾ. എങ്ങോട്ട് തിരിഞ്ഞാലും സമാധാനവുമില്ല, സന്തോഷവുമില്ല. ആകെക്കൂടെ എടുത്തു നോക്കിയാൽ പരാജയപ്പെട്ട ജീവിതം. എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപ എന്റെ കൂടെ ഇല്ല, ദൈവത്തിന്റെ സാന്നിധ്യം എന്റെ കൂടെ ഇല്ല, ദൈവത്തിന്റെ കാര്യങ്ങൾ എന്റെ കൂടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇന്നൊരു പരാജയമായി അവശേഷിക്കുന്നു. ജയിക്കണമെങ്കിൽ തോറ്റിൽ നിന്ന് അഡ്മിറ്റ് ചെയ്തെങ്കിലേ ഒക്കുള്ളൂ. തോറ്റ് തോറ്റ് തുന്നം പാടിയിരിക്കുന്ന ആവർത്തിച്ച് ആവർത്തി ജയിച്ചു എന്ന് പറഞ്ഞ് അവരവരെ തന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചാലും അതൊരിക്കലും വിജയമാവുകയില്ല. എന്നെ ദൈവം ഇത്രയും സ്നേഹിച്ച് മാനിച്ചതിന്റെ ഒരു കാര്യം, എനിക്കൊരു പരമാർത്ഥ ഹൃദയമുണ്ടായിരുന്നു, ഉണ്ടായിരുന്നത് പാസ്റ്റർ തന്നെ ഇപ്പോഴും ഉണ്ട്. കാരണം എന്തെല്ലാം പ്രശസ്തി ഉണ്ടെങ്കിലും, എന്തെല്ലാം കുടുംബ പാരമ്പര്യം ഉണ്ടെങ്കിലും, ലോകപ്രകാരം പറയുവാൻ എന്തെങ്കിലും എന്തെല്ലാം ഉണ്ടായിരുന്നിട്ടും എന്റെ കുടുംബത്തിൽ കടന്നു വന്ന ദുരന്തങ്ങൾ, ദുര്യോഗങ്ങൾ, ശാപത്തിന്റെ ഘോഷയാത്ര കണ്ടു കഴിഞ്ഞപ്പോൾ അതൊരു ശാപമാണെന്നും ഞങ്ങളുടെ കുടുംബത്തിനെ വേട്ടയാടുന്നുവെന്നും അഡ്മിറ്റ് ചെയ്യുവാനും അന്വേഷിച്ചവനാനും ദൈവം എനിക്ക് ഒരു ഹൃദയപരമാർത്ഥത തന്നു. ഇന്നും കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞിരിക്കുന്നവരൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. എന്നാൽ പള്ളി പണിയിക്കുകയും പട്ടക്കാരെ ആദരിക്കുകയും സൽപ്രവർത്തികൾ നടത്തുകയും ഔദാര്യദാനങ്ങൾ നടത്തുകയും ചെയ്ത ഒരു കുടുംബത്തിൽ ഒന്നിനു പുറകെ ഒന്നായി ദുരന്തങ്ങൾ വന്നപ്പോൾ അത് അനുഗ്രഹമല്ല ശാപമാണെന്ന് അഡ്മിറ്റ് ചെയ്യാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. നമ്മൾ പറയും അത് വാസ്തവമായിട്ടും പരാജയമാണ്, ശാപമാണ്, അനുഗ്രഹമല്ല, വിജയമല്ലെന്ന് അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു പരമാർത്ഥ ഹൃദയമാണ്. പ്രേജറോ, പ്രേജറോ, ഈ രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അനേക ഹൃദയങ്ങളെ, പരമാർത്ഥ ഹൃദയങ്ങളെ തൊട്ടുണർത്താൻ പോകുന്ന രാത്രിയാണ്. പ്രേജറോ, ഹല്ലേലൂയ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അന്വേഷിച്ചിറങ്ങാൻ ഇടയായത്. ഞാൻ ഗാനത്തിന്റെ എല്ലാം ഒക്ലഹോമ എന്ന് പറഞ്ഞ സിറ്റി ചെന്ന് കഴിഞ്ഞപ്പം അവിടെ ഒരു യാക്കോബായിലെ അച്ഛൻ എന്നെ വളരെ നിർബന്ധപൂർവ്വം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വിളിച്ചു. തിരുവല്ലക്കാരുടെ മറ്റാണ്, എന്റെ കോളേജിലൊക്കെ ഞങ്ങളുടെ ജൂനിയറോ സീനിയറോ എങ്ങാണ്ടായിട്ട് പഠിച്ചതാണ്, എന്റെ സുബ്രതന്നെയൊക്കെ അറിയാം. വരണം, നിർബന്ധമായിട്ട് എന്നെ വിളിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി. മനോഹരമായ ഒരു സദ്യ ഒരുക്കിയിട്ടുണ്ടായിരുന്നു, നല്ല പ്രോൺസൊക്കെ നല്ല നിർത്തി ഇരുത്തിയൊക്കെ പൊരിച്ച് നോക്കിയുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അച്ഛനോട് പറഞ്ഞു, എന്റെ പൊന്നച്ഛ, അച്ഛൻ ഈ കുപ്പായ ഊരി കളഞ്ഞിട്ട് സത്യത്തിന്റെ മാർഗത്തിനെങ്ങാനും വരാൻ. ഞാൻ പറഞ്ഞു, അച്ഛൻ ഈ റൂഹോക്കാദിച്ചോ പറഞ്ഞോണ്ടിരുന്ന ഒരൊറ്റ പിശാജ് പോകത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. അഭിഷേകമുള്ളവന്റെ മുമ്പിലേക്ക് പിശാജ് മുട്ടു മടക്കത്തുള്ളൂ. അതുകൊണ്ട് അച്ഛൻ വന്ന് പ്രശ്നം ഒന്ന് കേട്ടാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, എന്റെ പൊന്നു കൂടെ പുറത്ത് അവിടെ വന്ന അവന്മാരെന്നെ കൊന്നുകളയെന്ന് പറഞ്ഞു. വരാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ വന്നു കഴിഞ്ഞാൽ എന്നെ അവർ ശരിയാക്കി കളയും, അതുകൊണ്ട് എനിക്ക് വരാൻ. ഞാൻ പറഞ്ഞു, ഏത് അച്ഛൻ ഇത് വിടണ്ട, ഇത് വിടാനുള്ള മാർഗം. എന്നാ പിന്നെ നേരത്തെ ആയ അത്ര നല്ലതല്ലേ. പ്രേജറോ, പരാജയപ്പെട്ട് കഴിയുമ്പോൾ സമ്മതിക്കണം. അച്ഛന്റെ ജീവിതത്തിലും പരാജയമാണ്. ഞാൻ പറഞ്ഞു എല്ലാ ഞായറാഴ്ചയും കിഴക്കോട്ട് തിരിഞ്ഞ് അവർ എന്ത് പറഞ്ഞോട് പറയും, നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ആർക്കെങ്കിലും ഉണ്ടോ പറയുന്ന അച്ഛനും കൂടി കർത്താവ് പറഞ്ഞു ലോകം തരാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് ലോകത്തിലൊരൊറ്റ വ്യക്തിക്കും അസമാധാനം ആശീർവദിക്കാൻ കഴിയല്ല. പ്രേജറോ സമാധാനം തരണമെങ്കിൽ നമ്മുടെ കർത്താവ് തന്നെ തന്നെ മതി. പ്രേജറോ സമാധാനം കർത്താവ് തരണമെങ്കിൽ അവന്റെ അടുത്ത് വന്ന് എനിക്കിന്ന് സമാധാനം ഇല്ലെന്ന് നാം അഡ്മിറ്റ് ചെയ്തേ മതിയാവും. പ്രേജറോ പ്രേജറോ അതുകൊണ്ടാണ് എരിമയപ്രവചന പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, സമാധാനം ഇല്ലാതിരിക്കെ അവർ എന്റെ ജനത്തിന്റെ മുഴുവനെ സമാധാനം സമാധാനം എന്ന് പറഞ്ഞ് ലഘുവായി ചികിത്സിച്ചു. പ്രേജറോ ആഴത്തിലുള്ള മുറിവുകളാ, പക്ഷേ ചികിത്സ വളരെ ലഘുവാണ്. അതുകൊണ്ടൊന്നും ആർക്കും സൗഖ്യമുണ്ടാകുന്നില്ല. പ്രേജറോ സൗഖ്യമുണ്ടാകണമെങ്കിൽ ഒന്ന് രണ്ട് മൂന്നാണെന്ന് അതിന്റെ കാരണം കണ്ടെത്തി അതിനെ എലിമിനേറ്റ് ചെയ്തെങ്കിലേ പറ്റുകയുള്ളൂ. പ്രേജറോ ഒന്നാമത്തെ പടിയായിട്ട് ഇസ്രായേൽ മൂപ്പന്മാർ പറഞ്ഞു ഞങ്ങൾ തോറ്റു. എത്ര തോറ്റാലും തോറ്റം അഡ്മിറ്റ് ചെയ്യുന്നില്ല, വീണിടത്ത് കിടന്ന് പിന്നെയും ഉരുളും. അതിന് കേരളത്തിലെ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ ഒന്നാമത് അല്ലെ, ഒന്നുമില്ലെങ്കിലും ക്രിസ്മസിന്റെ അന്ന് വെടിക്കെട്ടും പടപ്പും കോഴിയും കൊല്ലും അപ്പം ഉണ്ടാകും അല്ലെ. പ്രേജറോ ഒന്നുമില്ലെങ്കിൽ ഇതൊക്കെ ചെയ്യും, കരുത്തുന്നവരുടെ മുമ്പിൽ നമുക്കൊന്ന് മാന്യമായിട്ട് ചെയ്യും. പ്രേജറോ നീ രാത്രി കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നത് ദൈവസന്നിധി നിന്റെ ഹൃദയത്തെ കൊണ്ടുപോവാ. എവിടെ നീ തോറ്റുപോയെങ്കിൽ തോറ്റുപോയി അവനോടൊന്ന് പറയാം. പ്രേജറോ കർത്താവ് പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല. പ്രേജറോ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം, അധ്വാനിച്ചിട്ട് എങ്ങനെയാ ഭാരം ചുമക്കുന്നത്? പ്രേജറോ പ്രേജറോ അന്നുമുണ്ടായിരുന്നു അധ്വാനിച്ചിട്ടും ഭാരം ചുമക്കുന്നവര്. പ്രേജറോ എത്ര അധ്വാനിച്ചിട്ടും ഭാരം ചുമക്കുന്ന വലിയൊരു കൂട്ടം ഇവിടെ ദോഹയുടെ ഷാർജയുടെ പ്രദേശത്തുണ്ടെന്ന് വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്. പ്രേജറോ ഈ രാത്രി നിനക്ക് ആശ്വാസം വേണമെങ്കിൽ അവന്റെ അടുത്ത് വന്ന് നിന്റെ ഭാരമൊന്ന് നിറക്കി വെച്ചെങ്കിലേ മതിയാകുള്ളൂ. ഇത് വെറും ഒരു കൺവെൻഷൻ പ്രസംഗമല്ല. പ്രേജറോ ചില ജീവിതങ്ങൾക്ക് വ്യക്തമായി വിടുതലെ ദൈവത്തിന്റെ ആത്മാവ് കൽപ്പിക്കേണ്ടത്. പ്രേജറോ ആരും തെറ്റിദ്ധരിക്കരുത്, ഞാൻ ഇങ്ങോട്ട് വന്ന് പ്രസംഗിച്ചിട്ട് ഒത്തിരി പേരെ പെന്തക്കോസ്റ്റിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്രസംഗമാണെന്ന് വിചാരിക്കരുത്. ഡിനോമിനേഷൻ സ്പിരിറ്റ് അല്ല, ഞങ്ങൾ ഹോളി സ്പിരിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ക്രിസ്തുത്വ മൂന്നാമനായ പരിശുദ്ധാത്മാവിനല്ലാതെ നിന്റെ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാൻ കഴിയുകയില്ല. അത് ഈ വചനത്തിലൂടെ അല്ലാതെ മറ്റൊരു മാർഗവുമില്ല. പ്രേജറോ കാരണമൊന്നുമില്ല. നമുക്ക് നാമധേയ ക്രിസ്ത്യാനികളായി ജീവിക്കുമ്പം പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. ഇന്നലെ ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് ചില ജീവിതങ്ങളെ തൊട്ട് സംസാരിക്കുക. ഞാൻ കഴിഞ്ഞ ഒരു രണ്ടു വർഷം മുമ്പ് ബഹറിന്റെ പ്രദേശത്ത് ഒരു ദിവസം രാവിലെ ഉണർന്നപ്പോഴും ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറഞ്ഞു, എന്നെപ്പോലെ ഒരുവൻ ഓടിപ്പോകുമ്പോൾ ഈ വാക്യം എന്നോട് ഇങ്ങനെ സംസാരിച്ചു. ഞാൻ വിചാരിച്ചു എന്താ കഥാ ഇതിങ്ങനെ പറയും. അന്ന് രാവിലെ അവിടുത്തെ ഐ പി സി നിർമ്മിച്ചിരുന്നു. ആ മീറ്റിംഗിൽ എഴുമ്പോഴും ദൈവാത്മാവ് ഇങ്ങനെ ഈ വാക്യം തന്നെ ഇടപെട്ടുകൊണ്ടിരുന്നു. പെന്തക്കോസ്തുകാർക്കറിയാം ആ വാക്യം എവിടാണെന്നും എന്താണെന്നും ഒക്കെ. പിന്നെ മാർത്തോമക്കാരനും നെഹമ്യാവും നെഹമ്യാവും എത്ര ഒക്കെ എന്തോ വായിക്കാണ് സങ്കീർത്തനം വായിച്ച് ഗുരുതി വരച്ചിട്ട് കിടന്ന് പരിപാടി തീരുമല്ലോ. പ്രേജറോ ഇപ്പൊ നെഹമ്യാവ് പറയാണ് എന്നെ പോലെ ഒരുവൻ ഓടിപ്പോകുമോ. ഈ വാക്യം എടുത്ത് രണ്ട് മണിക്കൂർ അവിടെ നിന്ന് പ്രസംഗിച്ചിട്ട് അടുത്ത മീറ്റിംഗിന് പോകാനായിട്ട് ഞാൻ അവിടെ തന്നെ ഇറങ്ങുമ്പോ ഒരു കൊച്ചി ചെറുക്കൻ ഓടി എന്റെ അടുത്ത് വന്നു. ചെറുപ്പൊക്കെ അവനോട് പറഞ്ഞു, ആന്റി ആന്റി എന്നോടാ പ്രസംഗിച്ചത്, ഏഴു മാസമായി ഞാൻ ഈ പട്ടണത്തിൽ വന്നില്ല, എനിക്കൊരു ജോലി കിട്ടിയിട്ടില്ല, എന്റെ ബ്രദറിലോയാണ് സ്തോത്ര കഴിച്ചിട്ടുള്ള പൈസ എനിക്ക് തരുന്നത്. ഞാന് വെട്ടി പാക്ക് ചെയ്തിട്ട് പോകുന്നതിന് മുൻപ് അവസാനത്തെ മീറ്റിംഗാണ്. ആന്റി എന്നോട് ദൈവാത്മാവ് എന്നോട് സംസാരിച്ചു, ആന്റിയിൽ കൂടെ ഞാൻ പോവുകയില്ല, ഞാൻ നിൽക്കാൻ പോവാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എന്റെ ഇളയ മകന്റെ പ്രായമൊക്കെ കാണത്തുള്ളൂ, അത്രയും സൈസ് നോക്കിയുള്ളൂ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ വേഗം അവിടെ നിന്ന് കടന്നുപോയി. പലപ്പോഴും ഞാൻ ഇതിനെക്കുറിച്ച് പല മീറ്റിംഗുകളും പറയുമായിരുന്നു. എന്നാൽ ഞാൻ സ്റ്റേറ്റിന് പോകുന്നതിന് ഒരാഴ്ച മുൻപ് പെട്ടെന്നൊരു കോൾ വന്നിട്ട് എന്നോട് ചോദിച്ചു, ആന്റിക്ക് എന്നെ ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞു, മോനെ എത്ര പേരെ കാണുന്നു, എനിക്ക് ഓർമ്മയില്ല, പറയാൻ പറഞ്ഞു. ഞങ്ങളിനി വന്ന് എന്നെ പോലെ ഒരാൾ ഓടിപ്പോകുമോ എന്ന് ചോദിച്ചത് എന്നോടായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, അത് ഓർക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് സംഭവിച്ചത് ഞാൻ ചോദിച്ചു. എന്നോട് പറഞ്ഞു അവിടെ ഒരു ഷേക്കിന്റെ ഒരു ബെൻസ് ഗ്യാരേജിൽ എനിക്ക് ഏറ്റവും നല്ലൊരു ജോലി കിട്ടി. ഐ പി സി ചർച്ചിൽ ബെൻസ് കാറെ പോകുമായിരുന്നു ഒരു വ്യക്തി ഞാൻ മാത്രമേ ഉള്ളായിരുന്നെന്ന് പുള്ളി പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ മോനെ എനിക്ക് വയസ്സ് 55 ഉണ്ടെങ്കിൽ എനിക്കത് ചാടാൻ തോന്നുന്നു പറഞ്ഞു. എന്നൊക്കെ പറഞ്ഞു ആ ബെൻസ് ഹാഫ് പ്രൈസിന് ആ പിന്നെ ഷേക്ക് എനിക്ക് തന്നു. ഞാൻ പോലും വരുന്നത് ഞാനത് എനിക്ക് സ്തോത്രകാഴ്ച തന്ന ബ്രദറിനൊഴിക്ക് ഞാൻ അത് കൊടുത്തിട്ടാ പോകുന്നത്. അപ്പൊ ആർക്കെല്ലാം സ്തോത്രകാഴ്ച ഇടാൻ ഞാൻ കൊടുത്ത പ്രതിഫലമുണ്ട് കേട്ടോ. മടിക്കാതെ കൊടുത്തു അതിലൊക്കെ പ്രതിഫലമുണ്ട്. ഒരു ബെൻസുകാർ പുതിയ ഹാഫ് പ്രൈസിന് അദ്ദേഹത്തിനും കിട്ടി. എന്നിട്ട് പറഞ്ഞു എന്റെ വൈഫ് ഇപ്പം യു കെയിലേക്ക് പോവാണ്, ഞാൻ വീട്ടിലെ വിഷയത്തിന് വരുന്നത്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരൊറ്റ ആളെ കൂടി ഇവിടെ പേരറിയത്തില്ല, വ്യക്തിനെ അറിയത്തില്ല, ജീവിതത്തെ അറിയത്തില്ല. എന്നാൽ യഥാർത്ഥ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ജീവിതങ്ങളെ തൊട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. നോക്കിട്ടെ, ഇസ്രായേൽ 30 പറഞ്ഞു ഞങ്ങൾ തോറ്റു, ഞങ്ങൾ ദൈവത്തിന്റെ ജനമാ, ഞങ്ങളെ ഞങ്ങളുടെ വാക്യത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകുന്നതാണ്. പക്ഷെങ്കിൽ ഇന്ന് ഞങ്ങൾ ശത്രുവിന്റെ മുമ്പിൽ തോറ്റു. കാരണം എന്താണ്? ദൈവം ഞങ്ങളെ കൈവിട്ടു. ദൈവം കൈവിട്ട ജീവിതങ്ങൾ, പരാജയത്തിന് പുറമെ പരാജയം, ആൾനാശ്യത്തിന് പുറമെ ആൾനാശ്യമായിട്ട് ഇതിന്റെ മധ്യത്തിൽ ഇരിക്കുന്നുവെന്ന് ദൈവാത്മാവ് വ്യക്തമായി പറയുകയാണ്. എന്താ കാരണം? ഒന്ന് ചിന്തിച്ച് നോക്കിച്ച് അതിന്റെ 3 അധ്യായം 1 വാക്യം
വായിച്ചു. യഹോവയ്ക്ക് ശുശ്രൂഷ വന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനമേറെയില്ലായിരുന്നു. ആ കാലത്ത് ഒരിക്കൽ
മതി, ദർശനമേറെയില്ല, വചനം ദുർലഭമായിരുന്നു എന്ന് പറഞ്ഞാൽ വചനം പിന്നെ ആരും വചനം ശ്രദ്ധിക്കുന്നില്ല. ദൈവത്തിന്റെ അരുളപ്പാടുകൾ ആരും ശ്രദ്ധിക്കുന്നില്ല, ദൈവത്തിന്റെ വചനം ആരും ശ്രദ്ധിക്കുന്നില്ല. ദർശനവും ഇല്ലായിരുന്നു, ദൈവവുമായിട്ട് തീരെ നിസ്സാരമായ ബന്ധം, തീരെ കുറച്ച് ബന്ധമുള്ള ജനം ആ കാലഘട്ടം അതാണ്. പ്രിയതരോ, ദൈവവുമായിട്ടുള്ള സമ്പർക്കമില്ലാത്ത ജനം. പ്രിയതരോ, യോഹന്നാൻ 1:1 വായിച്ചാട്ടെ, ഇവിടെ മറിക്കല്ലേ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവികമായിരുന്നു. പ്രേതലോ, വചനവുമായിട്ട് ബന്ധമില്ലെങ്കിൽ നിനക്ക് ദൈവവുമായി ബന്ധമില്ല. പ്രേതലോ, ദൈവവുമായി ബന്ധമില്ലെങ്കിൽ ദൈവിക ദർശനവും വെളിപ്പാടുമില്ല. കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട് ദൈവവുമായി പുനബന്ധമില്ലാത്ത ഒരു കൂട്ടം ദൈവജനം. അതിന്റെ കുറച്ച് നോക്കുക, അതുകൊണ്ടുണ്ട് കേട്ടോ, ഏറ്റെടുത്തു വന്നു കഴിഞ്ഞ് അടിമേടിക്കുന്നത് എന്താന്ന് ചോദിക്കുന്നതിന്റെ കാരണമായി പറയുന്നത്. മുങ്ങാൻ പറഞ്ഞ് ഞങ്ങൾ മുങ്ങി, എന്നിട്ട് ഇപ്പൊ പോകാൻ വയ്യാത്ത എന്താന്ന് ചോദിക്കുന്നത്. കാരണം ഇതിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏറ്റെടുത്ത ദൂത് റേസറോ അമേരിക്കയിൽ ഞാൻ പോയി. ഞാൻ പറയട്ടെ, നിങ്ങൾ വിചാരിക്കും അമേരിക്ക എന്ന് പറയുമ്പോ ഭയങ്കര എന്താ പറയുന്നത്, പാലും തേനും ഒഴുകുന്ന ദേശമെന്ന്. എന്നാൽ കുപ്പിച്ചില്ല.